السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بهمان الله سهودرنا غلي ستي وشاسي غلي الله سبحانه وتعالى يودي مهتا ينقره التال كينا ايدان ما سنغل لي بدن عيسى غلي لاي امام نووي رحمة الله عليه يودي الاربعون النووية ان كتابة عنا نمال پڑيچو ويرندد ايغدشم 32 حديث غلوم അത് ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളും നമ്മൾ പഠിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ പ്രചരിപ്പിക്കുവാനും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെതിരെ വരുന്ന ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ശക്തമായ രീതിയിൽ പ്രമാണബദ്ധിതമായി മറുപടി നൽകുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഞാൻ സൂചിപ്പിക്കാറുള്ളതുപോലെ നമ്മൾ ഈ കിതാബ് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം കേവലം ഒരു കിതാബ് തീർക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഏതാനും ചില ഹദീസുകൾ മനസ്സിലാക്കുക എന്നുള്ളതല്ല, മറിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരാനാണ്, അത് ബാക്കിയുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ലറല്ലാഹു മുറഅൻ സമിഅ മിന്നി മഖാലതി ഫഹഫിളഹ വവഅഹ ഫഅദ്ദഹ കമാ സമിഅഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിഭാഗം ജനങ്ങളുടെ മുഖത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രകാശം നൽകട്ടെ. എന്താണ് അവരുടെ പ്രത്യേകത? അവർ എന്റെ ഒരു വാക്ക് കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ബാക്കിയുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അതുകൊണ്ടാണ് ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുള്ള പറഞ്ഞത്, ഹദീഥുമായി ബന്ധപ്പെടുന്നവരുടെ മുഖത്ത് എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പ്രകാശം വെച്ചു കൊടുക്കും. ഹദീഥുമായി ബന്ധപ്പെടുന്ന ആൾക്കാരുടെ മുഖത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല എപ്പോഴും ഒരു പ്രകാശം വെച്ചു കൊടുക്കുമെന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുള്ള പറഞ്ഞതായി താരിഖിന്റെ കിതാബുകളിൽ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുന്നതായാലും ബാക്കിയുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതായാലും ഇതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അമ്പിയാക്കൾ നടത്തിയിരിക്കുന്ന ദൗത്യമാണെന്നൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഇൻഷാഅല്ലാഹ് അർബഅഉന നവവിയിലെ 33-ാമത്തെ ഹദീസാണ്. നമ്മൾക്ക് ആദ്യം ഹദീസ് വായിക്കാം. عن عبد الله بن عباس رضي الله عنهما قال ان رسول الله صلى الله عليه وسلم قال انا عبد الله بن عباس رضي الله عنهما ان رسول الله صلى الله عليه واله وصحبه وسلم قال لو يعطى الناس بدعواهم لدعى رجال اموال قوم ودماءهم لكن البينه على المدعي واليمين على من انكر. حديث حسن رواه البيهقي وغيره هكذا واصلحوا في الصحيحين. ഇതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അർബഉന നവവിയിൽ 33-ാമത്തെ ഹദീസായിട്ട് ഉദ്ധരിച്ചത്. പ്രിയപ്പെട്ടവരെ, ആദ്യം ഹദീസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു, റവാഹുൽ ബൈഹഖി. ഇമാം ബൈഹഖിയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത്. എവിടെയാണ് ഉദ്ധരിച്ചത്? പൊതുവെ ഇമാം തിർമിദിയും ഇബ്നു മാജയും നസായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും അവരുടെ സുനനിലാണ്, ജാമിഅയിലാണ്. ഇമാം ബൈഹഖി ഏത് കിതാബിലാണ്? അദ്ദേഹത്തിന്റെ അസ്സുനനുൽ കുബറ എന്ന് പറയുന്ന കിതാബിലാണ്, ഹദീസുമായി ബന്ധപ്പെട്ട കിതാബിലാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്. പക്ഷേ ഇവിടെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നിരിക്കുന്ന ഈ ലഫ്ള് അത് ളഈഫാണ്. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി സുനനുൽ കുബറയിൽ ഉദ്ധരിച്ചിരിക്കുന്ന ഈ ലഫ്ള് ളഈഫാണ്. സഹീഹായി വന്നിരിക്കുന്ന സ്വീകാര്യമായ റിവായത്ത് എന്താണ്? ളഈഫ് എന്ന് പറഞ്ഞാൽ സ്വീകാര്യ യോഗ്യമല്ലാത്തത്. സ്വീകാര്യമായിട്ട് വന്നിരിക്കുന്ന റിവായത്ത്, ലൗ യുഅതു അന്നാസു ബിദഅവാഹും ലദഅ നാസുൻ ദിമാഅ റിജാലിൻ വഅംവാലഹും വലാകിന്നൽ യമീന അലൽ മുദ്ദഅ അലൈഹി. ബുഖാരിയിലും മുസ്ലിമിലും അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ ഇങ്ങനെ നമ്മൾക്ക് കാണാം. ഏകദേശം രണ്ടിന്റെയും അർത്ഥത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മുഹദ്ദിസീങ്ങൾ ഹദീസിന്റെ വിഷയത്തിലും അതിന്റെ വാക്കുകളുടെ വിഷയത്തിലും കാണിച്ച സൂക്ഷ്മതയാണ് ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മാർഗം പിൻപറ്റുവാനും ദീനിന്റെ വിഷയത്തിൽ കൂടുതൽ സൂക്ഷ്മത കാണിക്കുവാനും അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിന്റെ ആശയത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഹദീസുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ ഇമാം ഇബ്നു ദഖീഖ് അൽഈദ് റഹിമഹുള്ളയുടെ ഒരു വാക്കുദ്ധരിക്കാം. അദ്ദേഹം പറയുന്നു, هذا الحديث اصل من اصول الاحكام واعظم مرجع عند التنازع والخصام. امام ابن دقيق العيد رحمه الله അർബഊന നവിയുടെ ഷറഹിൽ, അദ്ദേഹത്തിന്റെ ഷറഹിൽ അദ്ദേഹം പറയുന്നു, ഹാദൽ ഹദീസ് അസ്ലുൻ മിൻ ഉസൂലിൽ അഹ്കാം, ശരീഅത്തിന്റെ അഹ്കാമുകളുമായി ബന്ധപ്പെട്ട, വിധികളുമായി ബന്ധപ്പെട്ട ഒരു അസ്ലാണ്, ഒരു അടിസ്ഥാനമാണ് ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ പല അഹ്കാമുകൾക്കും പരിഹാരം കാണാൻ ഈ ഹദീസിലൂടെ സാധിക്കും. വഅഅലമു മർജിഇൻ ഇൻദ തനാസുഇ വൽ ഖിസാം, തർക്കങ്ങൾക്കിടയിലും അതേപോലെ തന്നെ പരസ്പരം വാക്കുകളൊക്കെ ആകുമ്പോൾ, ജനങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കിടയിൽ വിധി തീർപ്പാക്കാൻ വേണ്ടി സാധിക്കുന്ന, അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു ഹദീസാണ് ഈ ഹദീസ് എന്ന് ഇബ്നു ദഖീഖ് അൽഈദ് റഹിമഹുള്ള പറയുന്നു. ഇതേപോലുള്ള സംസാരം സ്വഹീഹ് മുസ്ലിമിന്റെ ഷർഹിൽ ഇമാം നവവിയുടെയും നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അത്രയും മഹത്വമുള്ള ഒരു ഹദീസാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇബ്നു ദഖീഖ് അൽഈദ് റഹിമഹുള്ളയുടെ സംസാരത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന എന്താണ്, മനുഷ്യരുടെ ജീവിതത്തിൽ നടക്കുന്ന കച്ചവട ഇടപാടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ, മനുഷ്യർ പരസ്പരം തമ്മിലുള്ള ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ ഹദീസ്. മനുഷ്യർ തമ്മിൽ നടക്കുന്ന ചില ക്രയവിക്രയങ്ങൾ, മുആമലാത്തുകൾ, അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഹദീസ് സംസാരിക്കുന്ന എന്നൊരു കാര്യം ഇബ്നു ദഖീഖ് അൽഈദ് റഹിമഹുള്ളയുടെ സംസാരത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഹദീസിന്റെ അർത്ഥം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ യുഅതു അന്നാസു ബിദഅവാഹും ലദഅ റിജാലുൻ അംവാല ഖൗമിൻ വദിമാഅഹും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജനങ്ങൾക്ക് അവരുടെ അവകാശവാദങ്ങൾ കൊണ്ടും കേവലം അവർ വാദങ്ങൾ ഉന്നയിക്കുന്നതിലൂടെയും വല്ല ഹക്കും സ്ഥാപിതമാകുമായിരുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ സമ്പത്തും രക്തവും ചിലർ ആവശ്യപ്പെടുമായിരുന്നു. ജനങ്ങൾക്ക് കേവലം അവരുടെ വാദങ്ങൾ കൊണ്ട്, തെളിവുകളൊന്നുമില്ലാതെ വെറും വാദങ്ങൾ കൊണ്ട് അവകാശങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നെങ്കിൽ മറ്റ് ജനങ്ങളുടെ സമ്പത്തിനും രക്തത്തിനും വേണ്ടി പല ആൾക്കാരും ചോദിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ആ ഹദീസിലൂടെ പ്രവാചകൻ നമ്മൾക്ക് പഠിപ്പിച്ചിരുന്ന എന്താണ്? കേവലം അവകാശവാദങ്ങൾ കൊണ്ട് ഒന്നും സ്ഥാപിക്കാൻ സാധ്യമല്ല, കേവലം അവകാശങ്ങൾ കൊണ്ട് ആർക്കും ശരീഅത്തിൽ ഒന്നും സ്ഥാപിക്കാൻ വേണ്ടി സാധ്യമല്ല, മറിച്ച് ശരീഅത്ത് എപ്പോഴും നോക്കുന്നത് തെളിവുകളാണ്, ശരീഅത്ത് എപ്പോഴും ആവശ്യപ്പെടുന്നത് തെളിവുകളാണ്, അത് നടപ്പാക്കുന്നതിലൂടെയാണ് മനുഷ്യർക്ക് ലഭിക്കേണ്ട എല്ലാ നന്മകളും നീതിയും ഇവിടെ ലഭ്യമാവുക. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾ കേവലം അവകാശവാദങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നെങ്കിൽ മറ്റു ആൾക്കാരുടെ സമ്പത്തും രക്തവും നേടിയെടുക്കുമായിരുന്നു. സമ്പത്ത് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും കേൾക്കുമ്പോൾ തന്നെ വ്യക്തമാകുന്നത് പോലെ, ഒരു വ്യക്തി ഖാദിയുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, മറ്റൊരാളെ സംബന്ധിച്ച് അവന്റെ കയ്യിലുള്ള വീട് എന്റേതാണ്, അവന്റെ കയ്യിലുള്ള വാഹനം എന്റേതാണ്, അവന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടീസ് എന്റേതാണ് എന്നിങ്ങനെ കേവലം വാദങ്ങൾ കൊണ്ട് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നെങ്കിൽ ഇത്തരത്തിൽ പല ആൾക്കാരും വന്നുകൊണ്ട് വെറുതെ ഒരു തെളിവുമില്ലാതെ ഇത്തരത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കേവലം അത്തരത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ ഒരു ഹക്കും, സാമ്പത്തികമായിട്ടുള്ള ഒരു ഹക്കും കരസ്ഥമാക്കാൻ സാധ്യമല്ല. അതേപോലെ തന്നെ അംവാലഹും, ചിലർ മറ്റു ചിലരുടെ രക്തം തേടുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് അസൂയുണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ പക, വിദ്വേഷം തുടങ്ങിയ ഷറഈയായിട്ട് ഷറഅ് നിരുത്സാഹപ്പെടുത്തി, അല്ലെങ്കിൽ ഷറഅ് വെറുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് കരുതുക. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് അസൂയുണ്ട്, അല്ലെങ്കിൽ അവനോട് പകയുണ്ട്. ഇവൻ ഖാദിയുടെ അടുക്കൽ വന്നിട്ട് പറയാണ് മറ്റേ വ്യക്തിയെ സംബന്ധിച്ച് അവൻ കക്കുന്നത് ഞാൻ കണ്ടു, മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടു, അതിനെ ഷറഈയായ രീതിയിൽ തെളിവുകൾ ഹാജരാക്കുക എന്നും ചെയ്തിട്ടില്ല, കേവലം ഇവന്റെ വാദം ഇവൻ വന്ന് വാദിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ശരിയാത്ത തീരുമാനമെടുക്കില്ല, ശരിയാത്ത ഒരിക്കലും ഇവൻ ഒറ്റൊരാളുടെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും അതിൽ തീരുമാനമെടുക്കുകയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കേവലം വാദങ്ങൾ കൊണ്ട് ഒരുത്തന്റെ രക്തം നേടിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ രക്തം പിച്ചു ചീന്താനോ അല്ലെങ്കിൽ ഒരുത്തന്റെ സമ്പത്ത് നേടിയെടുക്കാനോ ആർക്കെങ്കിലും സാധിക്കുമായിരുന്നെങ്കിൽ പല ആൾക്കാരും അതിന് മുന്നിട്ടിറങ്ങുമായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിന്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾക്ക് പഠിപ്പിക്കപ്പെടുന്ന ആശയം എന്താണ്? കേവലം വാദങ്ങൾ കൊണ്ട് ഒന്നും കരസ്ഥമാക്കാൻ ആർക്കും സാധ്യമല്ല, കേവലം വാദങ്ങൾ കൊണ്ട് ഒന്നും കരസ്ഥമാക്കാൻ ആർക്കും സാധ്യമല്ല. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാകിന്നൽ ബയ്യിനത അലൽ മുദ്ദഈ, കേവലം വാദങ്ങൾ കൊണ്ടൊന്നും സാധ്യമാക്കാൻ കരസ്ഥമല്ല, ഇനി ആർക്കെങ്കിലും അവന്റെ അവകാശങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ വലാകിന്നൽ ബയ്യിന, അവനെ സംബന്ധിച്ചിടത്തോളം ബയ്യിന കൊണ്ടുവരണം, അവനെ സംബന്ധിച്ചിടത്തോളം ബയ്യിനയുമായിട്ട് അവൻ വരണം. എന്താണ് ബയ്യിന എന്ന് പറഞ്ഞാൽ, ബയ്യിനയുടെ വിഷയത്തിൽ മദ്ഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും തഹ്ഖീഖായ ഖൗല്, അതിലെ ഏറ്റവും സൂക്ഷ്മമായ ഖൗല്, അല്ലാഹു അഅലം, ഹുവ ഇസ്മുൻ ആമുൻ ജാമിഉൻ ലികുല്ലി മാ യുബയ്യിനുൽ ഹഖ്ഖ വയുദ്ഹിറുഹു. എന്താണ് ബയ്യിന എന്ന് പറഞ്ഞാൽ? ബയ്യിന എന്ന് പറഞ്ഞാൽ സത്യത്തെ വെളിവാക്കുന്ന എല്ലാ കാര്യങ്ങളും ബയ്യിനയാണ്. സത്യത്തെ സ്ഥാപിക്കാൻ വേണ്ടി സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും ബയ്യനയാണ്. ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ബയ്യനയാണ്. അതാണ് തഹ്ഖീഖായ ഖൗൽ ആ വിഷയത്തിൽ. അതൊരു പക്ഷേ ഒരു വ്യക്തി വന്നിട്ട് വാദിക്കുകയാണ് ഒരു കാര്യം, അപ്പോൾ അവൻ ബയ്യന കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അവൻ വാദിക്കുന്നത് സത്യമാണെന്ന് തെളിയിക്കുന്ന കാര്യം, അവൻ വാദിക്കുന്ന വിഷയം അവന്റെ ഭാഗത്ത് സത്യമുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും തെളിവ് അവൻ ഹാജരാക്കണം. അതൊരു പക്ഷേ സാക്ഷികളിലൂടെയായിരിക്കാം, അവൻ വാദിക്കുന്ന ഒരു വാദത്തിന്റെ മുകളിൽ അവന് സാക്ഷികളെ നിരത്താൻ സാധിക്കുമായിരിക്കാം. അല്ലെങ്കിൽ ആർക്കെതിരെയാണോ കുറ്റം ആരോപിക്കുന്നത് അയാൾ അംഗീകരിക്കാം. ഇപ്പൊ ഒരു വ്യക്തി വന്നിട്ട് പറയാണ് മറ്റവന്റെ കയ്യിൽ എന്റെ ഒരു കാറുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റേ വ്യക്തി സമ്മതിക്കുകയാണ്, അതെ അവൻ പറഞ്ഞത് ശരിയാണ്. ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇസ്ലാമിൽ സ്വീകാര്യമാകുന്ന ഏതെങ്കിലും സാഹചര്യ തെളിവുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കാലങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ വരുന്ന ഏതെങ്കിലും വിഷയം. ഇപ്പോൾ പഴയ കാലഘട്ടത്തിൽ തെളിവായിട്ട് സ്ഥാപിക്കുന്ന വിഷയമല്ല ഇന്ന് സ്ഥാപിക്കുന്നത്, ഇന്ന് സ്ഥാപിക്കുന്നത്. ഇന്ന് പല രീതിയിലും വ്യത്യസ്ത രീതിയിൽ ശരീഅത്തിന്റെ അഹ്കാമുകൾ അല്ലെങ്കിൽ ശരീഅത്ത് നടപ്പിലാക്കുന്ന അഹ്കാമുകൾക്ക് പല രീതിയിലുള്ള സാഹചര്യ തെളിവുകൾ അവർ സ്വീകരിക്കാറുണ്ട്. ഒരു പക്ഷേ പല സ്ഥലങ്ങളിലും ക്യാമറകൾ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബയ്യന എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരാണോ അവകാശവാദം ഉന്നയിക്കുന്നത് അയാൾ ബയ്യന കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാഗം സത്യമാണ് എന്ന് സ്ഥാപിക്കുന്ന ശറഈയായിട്ട് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന വല്ല കാര്യവും അദ്ദേഹം കൊണ്ടുവരണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരാണോ അവകാശവാദം ഉന്നയിക്കുന്നത് അയാളാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. ആരാണോ അവകാശവാദം ഉന്നയിക്കുന്നത്, ഇപ്പൊ ഞാൻ വന്നിട്ട് പറയാണ് അവന്റെ കയ്യിലുള്ള കാറ് എന്റേതാണ്, അങ്ങനെ പറയുമ്പോൾ ഞാനാണ് അവകാശം ഉന്നയിക്കുന്നത്, ഞാൻ പറയുന്നത് എന്റേതാണ്, അപ്പോൾ ഞാനാണ് ഇവിടെ തെളിവ് ഹാജരാക്കേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവകാശവാദം ഉന്നയിക്കാൻ എല്ലാവർക്കും സാധിക്കോ? ഒരിക്കലുമില്ല. അവകാശവാദം ഉന്നയിക്കാൻ എല്ലാവർക്കും പറ്റില്ല. ഫിഖ്ഹിന്റെ കിതാബുകൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും, ഉലമാക്കൾ ബാബു ദഅവ അല്ലെങ്കിൽ ബാബു ദഅവി എന്തായാലും വായിക്കാം, അതിന്റെ ബാബിൽ ഉലമാക്കൾ പറയുന്നു, മിൻ ജായിസി തസറുഫി, തസറുഫ് ക്രയവിക്രയങ്ങൾ അനുവദിക്കപ്പെട്ട വ്യക്തികൾ മാത്രമേ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി പറ്റൂ എന്ന് പറഞ്ഞാൽ അടിമ അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല. അടിമയെ സംബന്ധിച്ചിടത്തോളം അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല, കാരണം അടിമക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. അടിമയുടെ കയ്യിലുള്ള വസ്തുക്കൾ ഉടമസ്ഥന്റേതാണ്, അതേപോലെ തന്നെ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത വ്യക്തി വന്നുകൊണ്ട് അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടി സാധ്യമല്ല, അതൊരിക്കലും ശറഅ അംഗീകരിക്കില്ല. കാരണം അവൻ ഉന്നയിക്കുന്ന ആ ഒരു അവകാശത്തിന്റെ മുകളിൽ ഒരു പക്ഷേ അത് സ്വീകരിച്ചാൽ വല്ലവരുടെ ഹക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് ശറഈയായിട്ട് അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടി അവകാശമുള്ള, അല്ലെങ്കിൽ ശറഈയായിട്ട് ശറഅ് അവകാശം ഉന്നയിക്കാൻ അനുമതി നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവകാശം ഉന്നയിക്കുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ഹാജരാക്കണം? ബയ്യന ഹാജരാക്കണം, തെളിവ് ഹാജരാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി വന്നുകൊണ്ട് ഖാദിയോട് പറഞ്ഞു, എനിക്ക് ഇന്ന വ്യക്തി ഒരു സാധനം നൽകാനുണ്ട്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ കയ്യിലുള്ള വീട് വസ്തു അതെന്റേതാണെന്ന് പറഞ്ഞാൽ ഖാദി ആദ്യം എന്താ ചെയ്യുക? ഖാദി എതിർകക്ഷിയോട് ചോദിക്കും, ഇയാൾ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഉദാഹരണത്തിന്, സെയ്ദ് വന്നിട്ട് പറയുകയാണ് മുഹമ്മദിന്റെ കയ്യിലുള്ള വീട് അതെന്റെ വീടാണ്. സെയ്ദ് വന്നിട്ട് പറയുന്നു മുഹമ്മദിന്റെ കയ്യിലുള്ള വീട് അത് എന്റെ വീടാണ്, അത് മുഹമ്മദിന്റെ വീടല്ല എന്ന് പറഞ്ഞാൽ മുഹമ്മദിനെ വിളിച്ചുകൊണ്ട് ഖാദി ചോദിക്കും, ഇയാള് പറയുന്നത് സത്യമാണോ? ഇവിടെ സ്വാഭാവികമായിട്ട് ഒരിക്കലും ഖാദിയുടെ മുമ്പിൽ അംഗീകരിക്കില്ല, ഖാദിയുടെ മുമ്പിൽ മുഹമ്മദ് വന്നിട്ട് ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ഖളാഇന്റെ മജ്ലിസിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ, ആദ്യം തന്നെ സംസാരിച്ചിട്ട് അവർക്ക് ക്ലിയർ ആക്കാമായിരുന്നു. പക്ഷെ പൊതുവെ സമ്മതിക്കൂല. പിന്നെ സമ്മതിക്കുന്ന ഒരു ഘട്ടം വരിക എന്താണെന്ന് പറഞ്ഞാൽ എതിർകക്ഷിക്ക് അറിയാം അയാൾ ബാത്തിലാണ്. ആ സമയത്ത് അയാൾക്ക് ഓർമ്മ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കണിശതയോടെ വിലക്കിയ ഒരു കാര്യമാണ് അന്യന്റെ സ്വത്ത് സമ്പാദിക്കൽ, അള്ളാഹു സുബ്ഹാനഹു വതആല വെറുക്കുമെന്ന് പറഞ്ഞ കാര്യമാണ്. ഇത്തരത്തിൽ ഹദീസുകളോ ആയത്തുകളോ ഓർമ്മയിൽ വന്നാൽ ഒരു പക്ഷേ അയാൾ സമ്മതിച്ചെന്ന് വരാം. അതല്ലാതെ രീതിയിൽ ഒരിക്കലും എതിർകക്ഷി സമ്മതിച്ചെന്ന് വരില്ല. അങ്ങനെ സമ്മതിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഖളാഇന്റെ മജ്‌ലിസിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി വന്നുകൊണ്ട് അവകാശപ്പെടുകയാണ് മറ്റൊരു വ്യക്തിയുടെ കയ്യിലുള്ള വീട് എന്റേതാണെന്ന് അവകാശപ്പെട്ടാൽ ഖാദി ആദ്യം എതിർകക്ഷിയോട് ചോദിക്കും. എതിർകക്ഷി നിഷേധിക്കുകയാണെങ്കിൽ ആരാണോ അവകാശവാദം ഉന്നയിക്കുന്നത് അയാളോട് ബയ്യന ഹാജരാക്കാൻ വേണ്ടി ഖാദി ആവശ്യപ്പെടും. അത് ഒന്നിക്കൽ രണ്ട് സാക്ഷികളായിരിക്കും. ഒന്നിക്കൽ ഖാദി ആവശ്യപ്പെടുന്നത് നീ ഉന്നയിക്കുന്ന വാദത്തിന്റെ മുകളിൽ നീ പറയുന്നത് സത്യമാണ് എന്നതിന് രണ്ട് സാക്ഷികളെ നീ ഹാജരാക്കണമെന്നായിരിക്കും. അല്ലെങ്കിൽ ഖാദി ആവശ്യപ്പെടുക, ഒരു സാക്ഷിയെയും ആരാണോ അവകാശവാദം ഉന്നയിക്കുന്നത് അവനോട് സത്യം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. ഒരു സാക്ഷിയെ ഹാജരാക്കാൻ പറയും, അതിന്റെ കൂടെ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടുവന്ന വ്യക്തിയോട് അള്ളാഹുവിൽ സത്യം ചെയ്യാൻ വേണ്ടി പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ യമീൻ അദ്ദേഹത്തിന്റെ സത്യത്തെയും കൂടി ചേർത്തിട്ട് ഒരു വ്യക്തിക്ക് അനുകൂലമായിട്ട് വിധി കൊടുത്തതായി സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാൻ നമ്മൾക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി വന്നുകൊണ്ട് ഒരു കാര്യത്തിന്റെ അവകാശം ഉന്നയിച്ചാൽ എതിർകക്ഷിയോട് ഖാളി ചോദിക്കുകയും എതിർകക്ഷി അത് നിഷേധിക്കുകയും ചെയ്താൽ ഖാളി ആരാണോ അവകാശം ഉന്നയിച്ചത് അയാളോട് തെളിവ് ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെടും. ഇതാണ് ശരീഅത്തിന്റെ രീതി. ഇതാണ് ശരീഅത്തിന്റെ രീതി. ആ വ്യക്തി വന്നുകൊണ്ട് രണ്ട് സാക്ഷികളെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്താണ് സത്യം എന്ന് സ്ഥാപിച്ചാൽ അദ്ദേഹത്തിനുള്ളത് നൽകും. അത് എതിർകക്ഷി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് തെളിവ് നിരത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നതാണ് ഹക്ക് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചാൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഖാളി വിധി നൽകും. ഇനി അഥവാ അയാൾക്ക് തെളിവ് ഹാജരാക്കാൻ വേണ്ടി സാധിച്ചില്ലെങ്കിലോ? അയാൾക്ക് തെളിവ് ഹാജരാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എതിർകക്ഷിയോട് ഖാളി സത്യം ചെയ്യാൻ ആവശ്യപ്പെടും. എതിർകക്ഷിയോട് ഇതെന്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യാൻ ഖാളി ആവശ്യപ്പെടും. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ സെയ്ദും മുഹമ്മദും, സെയ്ദ് വന്നിട്ട് പറയാണ് മുഹമ്മദിന്റെ കയ്യിലുള്ള വീട് എന്റേതാണ്, ഈ സമയത്ത് ഖാളി സെയ്ദിനോട് പറയും നീ തെളിവുകൾ ഹാജരാക്കണം. അങ്ങനെ സെയ്ദിനെ ഒരു തെളിവും ഹാജരാക്കാൻ വേണ്ടി സാധിച്ചില്ല, ഒരു സാക്ഷിയും ഹാജരാക്കാൻ വേണ്ടി സാധിച്ചില്ല. ഇങ്ങനെയാണെങ്കിൽ ഖാളി മുഹമ്മദിനോട് പറയും നിന്റെ കയ്യിലുള്ള വീട് നിന്റേതാണെന്ന് സത്യം ചെയ്യാൻ. അതായത് മുഹമ്മദിന്റെ കയ്യിലുള്ള വീട് സെയ്ദിന്റേതല്ല, എന്റെ തന്നെയാണ്. എതിർകക്ഷിയോട് പറയും എതിർകക്ഷിയുടേത് തന്നെയാണ് ആ വീട് എന്ന് സത്യം ചെയ്യാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ സത്യം ചെയ്യാൻ ഖാദി ആരോട് ആവശ്യപ്പെടും? എതിർകക്ഷിയോട് ആവശ്യപ്പെടും. അതൊരു പക്ഷേ ഈ ഉടമസ്ഥനായിട്ട് അവകാശവാദം ഉന്നയിക്കുന്ന വ്യക്തി ആവശ്യപ്പെട്ടാൽ മാത്രമേ ആവശ്യപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ഖാദി തന്നെ എതിർകക്ഷിയോട് ആവശ്യപ്പെടും. അത് ഓരോരോ നാടിന്റെയും അതിലുള്ള ഇസ്ലാമിക മഹ്കമകളുടെയും അവസ്ഥ പോലെ ആയിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു വ്യക്തി വന്നുകൊണ്ട് ഒരു വിഷയത്തിൽ അവകാശവാദം ഉന്നയിച്ചാൽ അയാൾക്ക് അതിന്റെ തെളിവുകൾ നിരത്താൻ വേണ്ടി സാധിച്ചില്ല എങ്കിൽ അവിടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആർക്കെതിരെയാണോ അവകാശം ഉന്നയിച്ചിരിക്കുന്നത് അയാളോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടും. ഖാളി ആവശ്യപ്പെടും. ഇവിടെ എന്താണ് അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പം മുഹമ്മദ് വന്നിട്ട് സെയ്ദ് വന്നിട്ട് പറയാണ് മുഹമ്മദിന്റെ കയ്യിലുള്ള വീട് എന്റേതാണ്, അതിന്റെ സെയ്ദിന് തെളിവൊന്നും ഹാജരാക്കാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ ഖാളി മുഹമ്മദിനോട് ആവശ്യപ്പെടും, ഈ വീട് സെയ്ദിന്റേതല്ല എന്ന് അള്ളാഹുവിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു. ഇതിനുള്ള ഗൗരവം എന്താണെന്ന് പറഞ്ഞാൽ, ഈ എതിർകക്ഷി അഥവാ കളവ് പറയുന്നെങ്കിൽ അവൻ കളവ് പറയുന്ന ആരുടെ പേരില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിലാണ്. അപ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കോപിപ്പിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം, അതാണ് ഗൗരവം. ഇന്ന് പല ആൾക്കാർക്കും ഒരു പക്ഷേ ഈ ഹദീസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം കളവിന്റെ മുകളിൽ അള്ളാഹുൽ സത്യം ചെയ്യുന്നത് ഒരു സർവ്വസാധാരണയായിട്ട് നമ്മുടെ നാടുകൾ മാറിയിരിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. അപ്പോൾ പ്രിയപ്പെട്ടവർ, ആ ഒരു കാര്യം ചെയ്യുക, നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുക. ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം മുഹമ്മദ് വന്നിട്ട് പറയാണ് സെയ്ദ് എനിക്ക് 100,000 രൂപ തരാറുണ്ട്, ഇവിടെ ഖാളി മുഹമ്മദിനോട് പറയും സെയ്ദ് നിനക്ക് തരാനുണ്ട് എന്ന് നീ തെളിവ് ഹാജരാക്കുക, മുഹമ്മദിന് അഥവാ തെളിവ് ഹാജരാക്കാൻ വേണ്ടി സാധിച്ചില്ല എങ്കിൽ സെയ്ദിനോട് പറയും നീ ഇവന് പൈസ കൊടുക്കാനില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ സത്യം ചെയ്യണം, എന്നാരോട് പറയും? സെയ്ദിനോട് പറയും. ഇവിടെ സെയ്ദ് പറയാണ് എനിക്ക് ഞാൻ ഒന്നും കൊടുക്കാനില്ല, അങ്ങനെ പറഞ്ഞാൽ പോരാ, മറിച്ച് ഞാൻ അവന് 100,000 രൂപ കൊടുക്കാനില്ല എന്ന് തന്നെ പറയണം. എന്താണോ ആവശ്യപ്പെടുന്നത്, എന്താണ് ചോദിക്കപ്പെടുന്നത്, അതേ വാക്കിൽ തന്നെ മറുപടി പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അൽയമീനു അലാ നിയ്യത്തിൽ മുസ്തഹ്ലിഫ്, അല്ലെങ്കിൽ അൽഹൽഫു അലാ നിയ്യത്തിൽ മുസ്തഹ്ലിഫ്, സത്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ആരാണോ സത്യം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് ഏത് വിഷയത്തിലാണോ ആ വിഷയത്തിൽ തന്നെ മറുപടി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ ഹദീസുകൾ ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ. ഇൻഷാല്ലാ ചുരുക്കത്തിലൊന്ന് പറയാം മനസ്സിലാകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് എന്താ? കേവലം അവകാശവാദങ്ങൾ കൊണ്ട് ആർക്കും ഒന്നും സ്ഥാപിക്കാൻ സാധ്യമല്ല, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു വ്യക്തി ഒരു കാര്യത്തിന്റെ മുകളിൽ അവകാശം ഉന്നയിക്കുകയാണെങ്കിൽ അയാൾ തെളിവുകൾ ഹാജരാക്കണം. അതൊരു പക്ഷേ നമ്മൾ പറഞ്ഞ ശറഈയ രീതിയിൽ ഏത് തെളിവുകൾ ഹാജരാക്കിയാലും ഖാളിയെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഖാളി അത് സ്വീകരിക്കും. ഇനി ഒരു വ്യക്തിക്ക് തെളിവ് ഹാജരാക്കാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ എതിർകക്ഷിയോട് സത്യം ചെയ്യാൻ ശരീഅത്ത് ആവശ്യപ്പെടും, ഖാളി ആവശ്യപ്പെടും. എതിർകക്ഷിയോട് സത്യം ചെയ്യാൻ. അതിന്റെ രൂപം ഒന്നുകൂടി പറയാം, ഒരു വ്യക്തി വന്നിട്ട് പറയാണ് മറ്റൊരാളെ സംബന്ധിച്ച് അവന്റെ കയ്യിലുള്ള വീട് എന്റേതാണ്. ഇവിടെ അവകാശപ്പെടുന്ന ആൾക്കാർക്ക് തെളിവ് ഹാജരാക്കാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ ആ വീട് ഇപ്പോൾ ആരുടെ കയ്യിലാണോ അവനോട് കാദി പറയും, ഇത് അവന്റേതല്ല എന്റെ തന്നെയാണ് വീട് എന്ന് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യാൻ വേണ്ടി ശരിയത്ത് ആവശ്യപ്പെടും, കാദി ആവശ്യപ്പെടും. ഈ രൂപം നമ്മൾ മനസ്സിലാക്കുക. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ പ്രിയപ്പെട്ടവരോട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സത്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, ഇത്തരത്തിൽ സത്യം ചെയ്യുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ സത്യം ആവശ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ മനുഷ്യർക്കിടയിലുള്ള പരസ്പരമുള്ള ക്രയവിക്രയങ്ങളിലാണ്, മനുഷ്യർക്കിടയിലുള്ള പരസ്പരമുള്ള ക്രയവിക്രയങ്ങളിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ യാതൊരു കാരണവശാലും അവിടെ സത്യം ചെയ്യാൻ ആവശ്യപ്പെടാൻ പാടില്ല. ഉദാഹരണത്തിന്, ഒരു വ്യക്തി പറയാണ്, ഒരു വ്യക്തി വന്നിട്ട് ഖാദിയുടെ അടുക്കൽ പറയാണ് ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഖാദി എന്ത് തീരുമാനിക്കും? എല്ലാ മോഷണത്തിലും കൈവെട്ടൽ വാജിബല്ല, കൈവെട്ടൽ നിർബന്ധമാവുന്നില്ല. കൈവെട്ടൽ നിർബന്ധമാകുന്ന മോഷണമാണെങ്കിൽ ഖാദി എന്ത് പറയും? ഇവന്റെ കൈവെട്ടണം എന്ന് തീരുമാനിക്കും. ഈ സമയത്ത് ആ വ്യക്തി പറയാണ് ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയോട് ആ സമയം എന്ത് ആവശ്യപ്പെടാൻ പാടില്ല? നിങ്ങൾ മോഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹുൽ സത്യം ചെയ് എന്ന് പറയാൻ വേണ്ടി പാടില്ല. കാരണം അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുമായി ബന്ധപ്പെട്ട ഹക്കാണ്. അവിടെ ആ വ്യക്തി പിന്മാറിയാൽ പിന്നെ അതിന് പ്രസക്തിയിൽ, പിന്നെ ആ വിഷയം കഴിഞ്ഞു, പിന്നെ ആ വ്യക്തിയുടെ കൈവെട്ടാനോ അല്ലെങ്കിൽ ആ വ്യക്തിയോട് സത്യം ആവശ്യപ്പെടാനോ ഒരിക്കലും ശറഅ് അനുവദിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് നമസ്കാരം. ഒരു വ്യക്തിയോട് നമ്മൾ ചോദിച്ചു നമസ്കരിച്ചു, അദ്ദേഹം പറഞ്ഞു നമസ്കരിച്ചു, അള്ളാഹുൽ സത്യം ചെയ് നമസ്കരിച്ചു, അങ്ങനെ ചോദിക്കാൻ പാടില്ല. കാരണം അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുമായി ബന്ധപ്പെട്ട ഹക്കാണ്. പിന്നെ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഹക്കാണ് സകാത്ത് അല്ലെ. അള്ളാഹുമായിട്ടും മനുഷ്യരുമായിട്ടും ബന്ധമുണ്ട്. കാരണം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് നമ്മൾ നൽകുന്നതെങ്കിലും അതിലുള്ള ഉപകാരമെടുക്കുന്നത് മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ഷാഫിഈ മദ്ഹബിന്റെയും മാലിക്കി മദ്ഹബിന്റെയും ചില ഉലമാക്കൾ പറയുന്നു, ഒരു വ്യക്തിയോട് നമ്മൾ ചോദിച്ചു നിങ്ങൾ സകാത്ത് നൽകിയോ, അവൻ പറഞ്ഞു സകാത്ത് നൽകി, അങ്ങനെയാണെങ്കിൽ നീ സത്യം ചെയ്യ് സകാത്ത് നൽകി എന്ന്, അത് പറയാൻ പാടില്ല എന്നാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരുടെ പക്ഷം. പക്ഷേ ചില പണ്ഡിതന്മാർ അത് അനുവദിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ഹക്കുകളിലാണെങ്കിൽ ഒരിക്കലും സത്യം ചെയ്ത് ചോദിക്കാൻ പാടില്ല. ഒരു വ്യക്തി നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുൽ സത്യം ചെയ്ത് നമസ്കരിച്ചു എന്ന്, അങ്ങനെ ഒരിക്കലും ചോദിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. പറഞ്ഞ ഹദീസിൽ നമ്മൾക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? ശരിയാഴ്ച പൂർണ്ണമായിട്ട് ജനങ്ങൾക്ക് നീതി ലഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഇല്ലാത്ത അവകാശങ്ങൾ നേടിയെടുക്കാനോ ഉള്ള അവകാശങ്ങൾ നഷ്ടപ്പെടാനോ ഒരിക്കലും ശരിയാഴ്ച അനുവദിക്കുന്നില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വ്യക്തി വന്നുകൊണ്ട് ഖാദിയുടെ അടുക്കൽ സമർത്ഥിച്ചു അവന്റേതല്ലാത്തൊരു സ്വത്ത് അവന്റേതാണെന്ന്, ഒരു വ്യക്തി അവന്റെ ഉടമസ്ഥതയിൽ ഇല്ലാത്ത സ്വത്ത് അവന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഖാദിയുടെ അടുക്കൽ മോശമായിട്ട് വന്ന്, അല്ലെങ്കിൽ ഖാദിയുടെ അടുക്കൽ കളവ് സ്ഥാപിച്ചു അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം കൊണ്ടും, അതേപോലെ തന്നെ അദ്ദേഹം വെച്ചിരിക്കുന്ന ഇന്നത്തെ രീതിയാണെങ്കിൽ ഇന്ന് അവൻ വെച്ചിരിക്കുന്ന അഡ്വക്കേറ്റിന്റെ പവർ കൊണ്ടൊക്കെ അവൻ അവന്റെ കാര്യങ്ങൾ അവന്റെ ഭാഗത്താണ് ന്യായം എന്ന് തെളിയിച്ചു. അവന്റെ ഭാഗത്ത് ന്യായമില്ല, അവൻ ബാത്തിലാണ്, എന്നിട്ടും അവൻ അങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഖാദി അവൻ അനുവദിച്ചു നൽകും. ഖാദി അവനോട് പറയും എന്നാലും നിന്റെയാണ്. അങ്ങനെയാണെങ്കിൽ പോലും അവൻ അത് ഉപയോഗിക്കൽ ഹലാലല്ല, കാരണം അത് അവന്റെ സ്വത്തല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നക്കും തഖ്തസിമൂന ലദയ്യ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് പലതരത്തിലുള്ള പരാതികളും ായിട്ട് വരുന്നുണ്ട്. വലഅല്ല ബഅലക്കും അൽഹനു ബിഹുജ്ജതിഹി മിൻ ബഅദ്, നിങ്ങളിൽ ചില ആൾക്കാർ മറ്റു ചിലരെക്കാളും തെളിവ് സമർത്ഥിക്കാൻ വേണ്ടി കഴിവുള്ളവരാണ്. ഫമൻ ഖളൈതു ലഹു ബിഹഖി അഖീഹി ഷൈഅ ഫഇന്നമാ അഖ്തഉ ലഹു ഖിതഅതൻ മിനൽ മാൽ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ഇൽ ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രവാചകൻ പറഞ്ഞു, അത്തരത്തിൽ വാക്കിന്റെ പ്രാബല്യം കൊണ്ട് അല്ലെങ്കിൽ അവൻ നിരത്തിയിരിക്കുന്ന തെളിവുകളുടെ സാമർഥ്യം കൊണ്ട് ഞാനൊരു വ്യക്തിക്ക് അവന്റേതല്ലാത്ത വല്ല ഹക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അവൻ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അവന് ഞാൻ മുറിച്ചു നൽകുന്നത് നരകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ താൻ അർഹിക്കാത്ത ഒരു സ്വത്ത്, തന്റെ സഹോദരന്റെ സ്വത്ത് ഞാൻ സ്വീകരിക്കുക എന്നുള്ളത് നരകത്തിൽ നിന്നുള്ള ഒരു ഭാഗം സ്വീകരിക്കുന്നതിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ലഖിയല്ലാഹു യൗമൽ ഖിയാമത്തി വഹുവ അലൈഹി ഗൽബാൻ, ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരക്കാർ കണ്ടുമുട്ടുമ്പോൾ അത്തരക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വതആല കോപിച്ച അവസ്ഥയിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില അഹ്കാമുകൾ. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ഞാനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാർത്ഥികളുമായിട്ടോ അല്ലെങ്കിൽ ഉലമാക്കളുമായോ ബന്ധപ്പെട്ട് ഈ വിഷയത്തിലുള്ള തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.